ഇന്ന് December 6. വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നും ഡാനിയലിന്റെ പുസ്തകം 7-8 എന്നീ അധ്യായങ്ങൾ ആദ്യമായി വായിക്കുന്നു. ബാബേൽ രാജാവായ ബെൽശസ്സറിന്റെ 1-ാം ആണ്ടിൽ ദാനിയൽ ഒരു സ്വപ്നം കണ്ടു. അവന് കിടക്കയിൽ വെച്ച് ദർശനങ്ങൾ ഉണ്ടായി. അവൻ സ്വപ്നം എഴുതി കാര്യത്തിന്റെ സാരം വിവരിച്ചു. ഡാനിയൽ വിവരിച്ചു പറഞ്ഞത് എന്തെന്നാൽ, ഞാൻ രാത്രിയിൽ എന്റെ ദർശനത്തിൽ കണ്ടത് ആകാശത്തിലെ 4 കാറ്റും മഹാസമുദ്രത്തിനു നേരെ അടിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ തമ്മിൽ ഭേദിച്ചിരിക്കുന്ന 4 മഹാമൃഗങ്ങൾ സമുദ്രത്തിൽ നിന്ന് കരയേറി വന്നു. 1-ാമത്തേത് സിംഹത്തോട് സദൃശവും കഴുകിൻ ചിറകുള്ളതുമായിരുന്നു. ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ അതിന്റെ ചിറക് പറിഞ്ഞുപോയി. അതിനെ നിലത്ത് നിന്ന് പൊക്കി മനുഷ്യനെ പോലെ നിവർത്തു നിർത്തി. അതിന് മാനുഷ്യ ഹൃദയവും കൊടുത്തു. 2-ാമത് കരടിയോട് സദൃശമായ മറ്റൊരു മൃഗത്തെ കണ്ടു. അത് ഒരു പാർശ്വം ഉയർത്തിയും വായിൽ പല്ലിന്റെ ഇടയിൽ 3 വാരിയല് കടിച്ചു പിടിച്ചും കൊണ്ട് നിന്നു. അവർ അതിനോട് എഴുന്നേറ്റ് മാംസം ധാരാളം തിന്നുക എന്ന് പറഞ്ഞു. പിന്നെ പുള്ളിപ്പുലിക്ക് സദൃശമായ മറ്റൊന്നിനെ കണ്ടു. അതിന്റെ മുതുകത്ത് പക്ഷിയുടെ 4 ചിറകുണ്ടായിരുന്നു. മൃഗത്തിന് 4 തലയും ഉണ്ടായിരുന്നു. അതിന് ആധിപത്യം ലഭിച്ചു. രാത്രി ദർശനത്തിൽ ഞാൻ പിന്നെയും ഘോരവും ഭയങ്കരവും അതിബലവുമുള്ള 4-ാമതൊരു മൃഗത്തെ കണ്ടു. അതിന് വലിയ ഇരുമ്പ് പല്ല് ഉണ്ടായിരുന്നു. അത് തിന്നുകയും തകർക്കുകയും ചെയ്തിട്ട് ശേഷമുള്ളതിനെ കാൽ കൊണ്ട് ചവിട്ടിക്കളഞ്ഞു. മുമ്പേ കണ്ട സകല മൃഗങ്ങളിലും വെച്ച് ഇത് വ്യത്യാസമുള്ളതായിരുന്നു. അതിന് 10 കൊമ്പ് ഉണ്ടായിരുന്നു. ഞാൻ ആ കൊമ്പുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവയുടെ ഇടയിൽ മറ്റൊരു ചെറിയ കൊമ്പ് മുളച്ചു വന്നു. അതിനാൽ മുമ്പിലത്തെ കൊമ്പുകളിൽ 3 വേരോടെ പറഞ്ഞുപോയി. ഈ കൊമ്പിൽ മനുഷ്യന്റെ കണ്ണുപോലെ കണ്ണും വമ്പ് പറയുന്ന വായും ഉണ്ടായിരുന്നു. ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ അവർ ന്യായാസനങ്ങളെ വെച്ചു. വയോധികനായ ഒരുത്തൻ ഇരുന്നു. അവന്റെ വസ്ത്രം ഹിമം പോലെ വെളുത്തതും അവന്റെ തലമുടി നിർമ്മലമായ ആട്ടുരോമം പോലെയും അവന്റെ സിംഹാസനം അഗ്നിജ്വാലയും അവന്റെ രഥചക്രങ്ങൾ കത്തുന്ന തീയും ആയിരുന്നു. ഒരു അഗ്നി നദി അവന്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ട് ഒഴുകി 1000 പേർ അവന് ശുശ്രൂഷ ചെയ്തു. 10,000 പേർ അവന്റെ മുമ്പാകെ നിന്നു. ന്യായവിസ്താര സഭ ഇരുന്നു. പുസ്തകങ്ങൾ തുറന്നു. കൊമ്പ് സംസാരിച്ച വലിയ വാക്കുകളുടെ ശബ്ദം നിമിത്തം ഞാൻ അന്നേരം നോക്കി. അവർ മൃഗത്തെ കൊല്ലുകയും അതിന്റെ ഉടലിനെ നശിപ്പിച്ച് തീയിൽ ഇട്ട് ചുട്ടുകളുകയും ചെയ്യുവോളം ഞാൻ നോക്കിക്കൊണ്ടിരുന്നു. ശേഷം മൃഗങ്ങളോ അവയുടെ ആധിപത്യത്തിന് നീക്കം ഭവിച്ചു. എന്നിട്ടും അവയുടെ ആയുസ് ഒരു സമയത്തേക്കും കാലത്തേക്കും നീണ്ടു നിന്നു. രാത്രി ദർശനങ്ങളിൽ മനുഷ്യപുത്രനോട് സദൃശനായ ഒരുത്തൻ ആകാശമേഘങ്ങളോടെ വരുന്നത് കണ്ടു. അവൻ വയോധികന്റെ അടുക്കൽ ചെന്നു. അവർ അവനെ അവന്റെ മുമ്പിൽ അടുത്തു വരുമാറാക്കി. സകല വംശങ്ങളും ജാതികളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് അവന് ആധിപത്യവും മഹത്വവും രാജ്യത്വവും ലഭിച്ചു. അവന്റെ ആധിപത്യം നീങ്ങിപ്പോകാത്ത നിത്യാധിപത്യവും അവന്റെ രാജ്യത്വം നശിച്ചു പോകാത്തതും ആകുന്നു. ഡാനിയൽ എന്ന ഞാനോ എന്റെ ഉള്ളിൽ എന്റെ മനസ്സ് വ്യസനിച്ചു. എനിക്കുണ്ടായ ദർശനങ്ങളാൽ ഞാൻ പരവശനായി. ഞാൻ അരികെ നിൽക്കുന്നവരിൽ ഒരുത്തിന്റെ അടുക്കൽ ചെന്നു. അവനോട് ഈ എല്ലാറ്റിന്റെയും സാരം ചോദിച്ചു. അവൻ കാര്യങ്ങളുടെ അർത്ഥം പറഞ്ഞു തന്നു. ആ 4 മഹാമൃഗങ്ങൾ ഭൂമിയിൽ ഉണ്ടാകുവാനിരിക്കുന്ന 4 രാജാക്കന്മാരാകുന്നു. എന്നാൽ അത്യുന്നതനായവന്റെ വിശുദ്ധന്മാർ രാജ്യത്വം പ്രാപിച്ച് എന്നേക്കും സദാകാലത്തേക്കും രാജ്യത്വം അനുഭവിക്കും. എന്നാൽ മറ്റേ സകല മൃഗങ്ങളിലും വെച്ച് വ്യത്യാസമുള്ളതും ഇരുമ്പ് പല്ലും താമ്ര നഖങ്ങളുമുള്ളതായി അതിഭയങ്കരമായതും തിന്നുകയും തകർക്കുകയും ശേഷിച്ചതിനെ കാൽ കൊണ്ട് ചവിട്ടിക്കളയുകയും ചെയ്തതുമായ 4-ാമത്തെ മൃഗത്തെക്കുറിച്ചും അതിന്റെ തലയിലുള്ള 10 കൊമ്പുകളെക്കുറിച്ചും മുളച്ചു വന്നതും 3 കൊമ്പ് വീഴിച്ചതും കണ്ണും വമ്പ് പറയുന്ന വായും ഉള്ളതും കൂട്ട കൊമ്പുകളെക്കാൾ കാഴ്ചയ്ക്ക് വണ്ണമേറിയതുമായ മറ്റേ കൊമ്പിനെക്കുറിച്ചുമുള്ള വിവരം അറിയാൻ ഞാൻ ഇച്ഛിച്ചു. വയോധികനായവൻ വന്നു അത്യുന്നതനായവന്റെ വിശുദ്ധന്മാർക്ക് ന്യായാധിപത്യം നൽകുകയും വിശുദ്ധന്മാർ രാജ്യത്വം കൈവശമാക്കുന്ന കാലം വരികയും ചെയ്യുവോളം ആ കൊമ്പ് വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് അവരെ ജയിക്കുന്നത് ഞാൻ കണ്ടു. അവൻ പറഞ്ഞതു, നാലാമത്തെ മൃഗം ഭൂമിയിൽ നാലാമതായി ഉത്ഭവിപ്പാനുള്ള രാജ്യം തന്നെ. അത് സകല രാജ്യങ്ങളിലും വെച്ച് വ്യത്യാസമുള്ളതായി സർവഭൂമിയെയും തിന്ന് ചവിട്ടി തകർത്തു കളയും. ഈ രാജ്യത്തു നിന്നുള്ള 10 കൊമ്പുകളോ എഴുന്നേൽപ്പാനിരിക്കുന്ന 10 രാജാക്കന്മാരാകുന്നു. അവരുടെ ശേഷം മറ്റൊരുത്തൻ എഴുന്നേൽക്കും. അവൻ മുമ്പിലത്തെവരോട് വ്യത്യാസമുള്ളവനായി 3 രാജാക്കന്മാരെ വീഴ്ച കളയും. അവൻ അത്യുന്നതനായവന് വിരോധമായി വമ്പു പറയുകയും അത്യുന്നതനായവന് വിശുദ്ധന്മാരെ ഒടുക്കിക്കളയുകയും സമയങ്ങളെയും നിയമങ്ങളെയും മാറ്റുവാൻ ശ്രമിക്കുകയും ചെയ്യും. കാലവും കാലങ്ങളും കാലാംശവും അവർ അവന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കും. എന്നാൽ ന്യായവിസ്താര സഭ ഇരുന്നു കൊണ്ട് അവന്റെ ആധിപത്യം എടുത്തു കളഞ്ഞു അന്തം വരെ നശിപ്പിച്ച് മുടിക്കും. പിന്നെ രാജ്യത്വവും ആധിപത്യവും ആകാശത്തിൻ കീഴെല്ലാടവുമുള്ള രാജ്യങ്ങളുടെ മഹത്വവും അത്യുന്നതന്റെ വിശുദ്ധന്മാരായ ജനത്തിന് ലഭിക്കും. അവന്റെ രാജ്യത്വം നിത്യരാജ്യത്വമാകുന്നു. സകല ആധിപത്യങ്ങളും അവനെ സേവിച്ചനുസരിക്കും. ഇങ്ങനെയാകുന്നു കാര്യത്തിന്റെ സമാപ്തി. ദാനിയേൽ എന്ന ഞാനോ എന്റെ വിചാരങ്ങളാൽ അത്യന്തം പരവശനായി. എന്റെ മുഖഭാവവും മാറി. എങ്കിലും ഞാൻ അക്കാര്യം എന്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു വെച്ചു. ദാനിയേൽ എന്ന എനിക്ക് ആദിയിൽ ഉണ്ടായതിനു ശേഷം ബേൽസസർ രാജാവിന്റെ വാഴ്ചയുടെ 3 ആണ്ടിൽ ഒരു ദർശനം ഉണ്ടായി. ഞാൻ ഒരു ദർശനം കണ്ടു. ഏലാം സംസ്ഥാനത്തിലെ ശൂഷൻ രാജധാനിയിലായിരുന്നപ്പോൾ അത് കണ്ടു. ഞാൻ ഉലായി നദീതീരത്ത് നിൽക്കുന്നതായി ദർശനത്തിൽ കണ്ടു. ഞാൻ തലപൊക്കിയപ്പോൾ 2 കൊമ്പുള്ള ഒരു ആട്ടുകൊറ്റൻ നദീതീരത്ത് നിൽക്കുന്നത് കണ്ടു. ആ കൊമ്പുകൾ നീണ്ടവയായിരുന്നു. ഒന്ന് മറ്റേതിനേക്കാൾ അധികം നീണ്ടത് ഒടുക്കം മുളച്ചു വന്നതായിരുന്നു. ആ ആട്ടുകൊറ്റൻ പടിഞ്ഞാറോട്ടും വടക്കോട്ടും തെക്കോട്ടും ഇടിക്കുന്നത് ഞാൻ കണ്ടു. ഒരു മൃഗത്തിനും അതിന്റെ മുൻപാകെ നിൽപ്പാൻ കഴിഞ്ഞില്ല. അതിന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കാകുന്നവനും ആരുമില്ല. അതിഷ്ടം പോലെ ചെയ്ത് വമ്പ് കാട്ടിപ്പോന്നു. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കോലാട്ടുകൊറ്റൻ പടിഞ്ഞാറ് നിന്ന് നിലം തൊടാതെ സർവഭൂതലത്തിലും കൂടി വന്നു. ആ കോലാട്ടുകൊറ്റന് കണ്ണുകളുടെ നടുവിൽ വിശേഷമായൊരു കൊമ്പുണ്ടായിരുന്നു. അത് നദീതീരത്ത് നിൽക്കുന്നതായി ഞാൻ കണ്ട 2 കൊമ്പുള്ള ആട്ടുകൊറ്റന്റെ നേരെ ഉഗ്രക്രോധത്തോടെ പാഞ്ഞു ചെന്നു. അത് ആട്ടുകൊറ്റനോട് അടുക്കുന്നത് ഞാൻ കണ്ടു. അത് ആട്ടുകൊറ്റനോട് ക്രോധിച്ചു. അതിനെ ഇടിച്ചു. അതിന്റെ കൊമ്പ് 2 തകർത്തു കളഞ്ഞു. അതിനെ മുമ്പിൽ നിൽപ്പാൻ ആട്ടുകൊറ്റന് ശക്തിയില്ലാതെയിരുന്നു. അത് അതിനെ നിലത്ത് തള്ളിയിട്ട് ചവിട്ടിക്കളഞ്ഞു. അതിന്റെ കയ്യിൽ നിന്ന് ആട്ടുകൊറ്റനെ രക്ഷിപ്പാൻ ആരും ഉണ്ടായിരുന്നില്ല. കോലാട്ടുകൊറ്റൻ ഏറ്റവും വലുതായി തീർന്നു. എന്നാൽ അത് ബലപ്പെട്ടപ്പോൾ ഒരു കൊമ്പ് തകർന്നുപോയി. അതിന് പകരം ആകാശത്തിലെ 4 കാറ്റിന് നേരെയുള്ള ഭംഗിയുള്ള 4 കൊമ്പ് മുളച്ചു വന്നു. അവയിൽ ഒന്നിൽ നിന്ന് ഒരു ചെറിയ കൊമ്പ് പുറപ്പെട്ടു. അത് തെക്കോട്ടും കിഴക്കോട്ടും മനോഹര ദേശത്തിന് നേരെയും ഏറ്റവും വലുതായി തീർന്നു. അത് ആകാശത്തിലെ സൈന്യത്തോളം വലുതായി തീർന്നു. സൈന്യത്തിലും നക്ഷത്രങ്ങളിലും ചിലതിനെ നിലത്ത് തള്ളിയിട്ട് ചവിട്ടിക്കളഞ്ഞു. അത് സൈന്യത്തിന്റെ അധിപതിയെയോളം തന്നെത്താൻ വലുതാക്കി. അവനുള്ള നിരന്തര ഹോമയാഗം അപഹരിക്കുകയും അവന്റെ വിശുദ്ധ മന്ദിരം ഇടിച്ചു കളയുകയും ചെയ്തു. അതിക്രമം ഹേതുവായി നിരന്തര ഹോമയാഗത്തിനെതിരായി ഒരു സേവ നിയമിക്കപ്പെടും. അത് സത്യത്തെ നിലത്ത് തള്ളിയിടുകയും കാര്യം നടത്തി സാധിപ്പിക്കുകയും ചെയ്യും. അനന്തരം ഒരു വിശുദ്ധൻ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. സംസാരിച്ചു കൊണ്ടിരുന്ന വിശുദ്ധനോട് മറ്റൊരു വിശുദ്ധൻ വിശുദ്ധ മന്ദിരത്തെയും സേവയെയും ചവിട്ടിക്കളയേണ്ടതിന് ഏൽപ്പിച്ചു കൊടുക്കാൻ തക്കവണ്ണം നിരന്തര ഹോമയാഗത്തെയും ശൂന്യമാക്കുന്ന അതിക്രമത്തെയും കുറിച്ച് ദർശനത്തിൽ കണ്ടിരിക്കുന്നത് എത്രത്തോളം നിൽക്കും എന്ന് ചോദിച്ചു. അതിന് അവൻ അവനോട് 2300 സന്ധ്യയും ഉഷസ്സും തികയുവോളം തന്നെ. പിന്നെ വിശുദ്ധ മന്ദിരം യഥാസ്ഥാനപ്പെടും. എന്നാൽ ദാനിയേൽ എന്ന ഞാൻ ഈ ദർശനം കണ്ടിട്ട് അർത്ഥം ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു പുരുഷ രൂപം എന്റെ മുൻപിൽ നിൽക്കുന്നത് കണ്ടു. ഗബ്രിയേലെ, ഇവന് ഈ ദർശനം ഗ്രഹിപ്പിച്ചു കൊടുക്ക എന്ന് ഉലായി തീരത്ത് നിന്ന് വിളിച്ചു പറയുന്ന ഒരു മനുഷ്യന്റെ ശബ്ദം ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ നിന്നടുത്ത് അവൻ അടുത്തു വന്നു. അവൻ വന്നപ്പോൾ ഞാൻ ഭയപ്പെട്ട് സാഷ്ടാംഗം വീണു. എന്നാൽ അവൻ എന്നോട്, മനുഷ്യപുത്ര, ഗ്രഹിച്ചു കൊള്ളുക, ഈ ദർശനം അന്ത്യകാലത്തേക്കുള്ളതാകുന്നു എന്ന് പറഞ്ഞു. അവൻ എന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബോധം കെട്ട് നിലത്ത് കവിണ്ണു വീണു. അവൻ എന്നെ തൊട്ടു എഴുന്നേൽപ്പിച്ചു നിർത്തി. പിന്നെ അവൻ പറഞ്ഞത്, കോപത്തിന്റെ അന്ത്യകാലത്തിങ്കിൽ സംഭവിപ്പാനിരിക്കുന്നത് ഞാൻ എന്നെ ഗ്രഹിപ്പിക്കും. അത് അന്ത്യകാലത്തേക്കുള്ളതല്ലോ. രണ്ടു കൊമ്പുള്ളതായി നീ കണ്ട ആട്ടുകൊറ്റൻ പാർശ്വ രാജാക്കന്മാരെ കുറിക്കുന്നു. പരിവരുത്ത കോലാട്ടുകൊറ്റൻ യവന രാജാവും അതിന്റെ കണ്ണുകളുടെ നടുവിലുള്ള വലിയ കൊമ്പ് ഒന്നാമത്തെ രാജാവുമാകുന്നു. അത് തകർന്ന ശേഷം അതിന് പകരം നാല് കൊമ്പ് മുളച്ചതോ നാല് രാജ്യം ആ ജാതിയിൽ നിന്ന് ഉത്ഭവിക്കും. അതിലെ ശക്തിയോടെ അല്ല ദാനം. എന്നാൽ അവരുടെ രാജ്യത്വത്തിന്റെ അന്ത്യകാലത്ത് അതിക്രമക്കാരുടെ അതിക്രമം തികയുമ്പോൾ ഉഗ്രഭാവവും ഉപായ ബുദ്ധിയുമുള്ള ഒരു രാജാവ് എഴുന്നേൽക്കും. അവന്റെ അധികാരം വലുതായിരിക്കും, സ്വന്ത ശക്തിയാൽ അല്ല ദാനം. അവൻ അതിശയമാമണ്ണം നാശം പ്രവർത്തിക്കുകയും കൃതാർത്ഥനായി അത് അനുഷ്ഠിക്കുകയും പലരെയും വിശുദ്ധ ജനത്തെയും നശിപ്പിക്കുകയും ചെയ്യും. അവൻ നയബുദ്ധിയാൽ തന്റെ ഉപായം സാധിപ്പിക്കുകയും സ്വഹൃദയത്തിൽ വമ്പ് ഭാവിച്ച് നിശ്ചിന്തയോടെ ഇരിക്കുന്ന പലരെയും നശിപ്പിക്കുകയും കർത്താദി കർത്താവിനോട് എതിർത്ത് നിന്ന് കൈതൊടാതെ തകർന്നു പോവുകയും ചെയ്യും. സന്ധ്യകളെയും ഉഷസ്സുകളെയും കുറിച്ച് പറഞ്ഞിരിക്കുന്ന ദർശനം സത്യമാകുന്നു. ദർശനം ബഹുകാലത്തേക്കുള്ളതാകിയാൽ അതിനെ അടച്ചു വയ്ക്കാം. എന്നാൽ ഡാനിയേലിൽ നിന്ന് ഞാൻ ബോധം കിട്ടു. കുറെ ദിവസം ദീനമായി കിടന്നു. അതിന്റെ ശേഷം ഞാൻ എഴുന്നേറ്റ് രാജാവിന്റെ പ്രവൃത്തി നോക്കി. ഞാൻ ദർശനത്തെ കുറിച്ച് വിസ്മയിച്ചു. ആർക്കും അത് മനസ്സിലായില്ല താനും. ഇനി പുതിയ നിയമത്തിൽ നിന്നും യോഹന്നാൻ എഴുതിയ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായം വായിക്കുന്നു. യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. ജനിപ്പിച്ചവനെ സ്നേഹിക്കുന്നവനെല്ലാം അവനിൽ നിന്ന് ജനിച്ചവനെയും സ്നേഹിക്കുന്നു. നാം ദൈവത്തെ സ്നേഹിച്ച് അവന്റെ കൽപ്പനകളെ അനുസരിച്ച് നടക്കുമ്പോൾ ദൈവമക്കളെ സ്നേഹിക്കുന്നു എന്ന് അതിനാൽ അറിയാം. അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതല്ലോ ദൈവത്തോടുള്ള സ്നേഹം. അവന്റെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. യേശു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നവനല്ലാതെ ആരാകുന്നു ലോകത്തെ ജയിക്കുന്നവൻ? ജലത്താലും രക്തത്താലും വന്നവൻ ഇവനാകുന്നു, യേശു ക്രിസ്തു തന്നെ. ജലത്താൽ മാത്രമല്ല, ജലത്താലും രക്തത്താലും തന്നെ. ആത്മാവും സാക്ഷ്യം പറയുന്നു. ആത്മാവ് സത്യമല്ലോ? സാക്ഷ്യം പറയുന്നവർ മൂവരുണ്ട്, ആത്മാവ്, ജലം, രക്തം. ഈ മൂന്നിന്റെയും സാക്ഷ്യം ഒന്നു തന്നെ. നാം മനുഷ്യരുടെ സാക്ഷ്യം കൈക്കൊള്ളുന്നു എങ്കിൽ ദൈവത്തിന്റെ സാക്ഷ്യം അതിലും വലുതാകുന്നു. ദൈവത്തിന്റെ സാക്ഷ്യമോ അവൻ തന്റെ പുത്രനെ കുറിച്ച് സാക്ഷീകരിച്ചിരിക്കുന്നത് തന്നെ. ദൈവപുത്രനിൽ വിശ്വസിക്കുന്നവന് ഉള്ളിൽ ആ സാക്ഷ്യമുണ്ട്. ദൈവത്തെ വിശ്വസിക്കാത്തവൻ ദൈവം തന്റെ പുത്രനെ കുറിച്ച് പറഞ്ഞ സാക്ഷ്യം വിശ്വസിക്കായകിയാൽ അവനെ അസത്യവാദിയാക്കുന്നു. ആ സാക്ഷ്യമോ ദൈവം നമുക്ക് നിത്യജീവൻ തന്ന് ആ ജീവൻ അവന്റെ പുത്രനിലുണ്ട് എന്നുള്ളത് തന്നെ. പുത്രനുള്ളവന് ജീവനുണ്ട്, ദൈവപുത്രനില്ലാത്തവന് ജീവൻ ഇല്ല. ദൈവപുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഞാനിത് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് തന്നെ. അവന്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യമാകുന്നു. നാം എന്ത് അപേക്ഷിച്ചാലും അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നറിയുന്നുവെങ്കിൽ അവനോട് കഴിച്ച അപേക്ഷ നമുക്ക് ലഭിച്ചു എന്നും അറിയുന്നു. സഹോദരൻ മരണത്തിനല്ലാത്ത പാപം ചെയ്യുന്നത് ആരെങ്കിലും കണ്ടാൽ അപേക്ഷിക്കാം, ദൈവം അവന് ജീവനെ കൊടുക്കും. മരണത്തിനല്ലാത്ത പാപം ചെയ്യുന്നവർക്ക് തന്നെ മരണത്തിനുള്ള പാപമുണ്ട്, അതിനെക്കുറിച്ച് അപേക്ഷിക്കണം എന്ന് ഞാൻ പറയുന്നില്ല. ഏത് അനീതിയും പാപമാകുന്നു, മരണത്തിനല്ലാത്ത പാപം ഉണ്ട് താനും. ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല എന്ന് നാം അറിയുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു, ദുഷ്ടൻ അവനെ തൊടുന്നതുമില്ല. നാം ദൈവത്തിൽ നിന്നുള്ളവർ എന്ന് നാം അറിയുന്നു. സർവലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. ദൈവപുത്രൻ വന്നു എന്നും സത്യദൈവത്തെ അറിയുവാൻ നമുക്ക് വിവേകം തന്നു എന്നും നാം അറിയുന്നു. നാം സത്യദൈവത്തിൽ അവന്റെ പുത്രനായ യേശുക്രിസ്തുവിൽ തന്നെ ആകുന്നു. അവൻ സത്യദൈവവും നിത്യജീവനും ആകുന്നു. കുഞ്ഞുങ്ങളെ, വിഗ്രഹങ്ങളോട് അകന്ന് സൂക്ഷിച്ചുകൊള്ളുവീൻ. കർത്താവിന്റെ പരിശുദ്ധ നാമത്തെ സ്തുതിക്കുന്നു. ഇന്ന് നാം വായിച്ച ഭാഗത്ത് നിന്നും ഡാനിയേലിന്റെ പുസ്തകത്തിൽ ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെട്ടെന്ന് കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ഭാഗത്ത് ഇന്ന് നാം വായിച്ച 7, 8 എന്നീ അധ്യായങ്ങൾ ദൈവത്തിന്റെ ദാസനായ പ്രവാചകനായ ഡാനിയേലിന് ദൈവം ദർശനങ്ങൾ കൂടെ ഭാവി കാലത്തേക്കുള്ള മർമ്മങ്ങൾ, ഭാവി കാലത്തേക്കുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുന്ന ആ പ്രത്യേക ദർശനങ്ങളാണ് വിവരിച്ചിരിക്കുന്നത്. ഈ ദർശനങ്ങൾ വേണ്ടവണ്ണം ഇന്നും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. നമ്മളുടെ ബുദ്ധിക്ക്, നമ്മളുടെ മനസ്സിലാക്കുവാനുള്ള ആ കഴിവിന് അപ്പുറമായി ഭാവിയിലേക്കുള്ള കാര്യങ്ങളാണെന്ന് വ്യക്തമായി ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളും അതുതന്നെയാണ്. ഈ ഭാഗം നാം വായിക്കുമ്പോൾ വളരെ ചിന്തിപ്പിക്കുന്ന, വളരെ നാം ശ്രദ്ധിക്കുന്ന ചില കാര്യങ്ങൾ ഇവിടെയുണ്ട്. അതായത്, ദൈവത്തിന്റെ ദാസനായ ഡാനിയേൽ മുമ്പ് പല സ്വപ്നങ്ങളും പല ദർശനങ്ങളും അത് മനസ്സിലാക്കുവാനും അതിൻ്റെ അർത്ഥം എന്താണെന്ന് വിവരിച്ചു കൊടുക്കുവാനും പ്രാപ്തി ലഭിച്ച, ദൈവകൃപ ലഭിച്ച ദൈവത്തിന്റെ അഭിഷക്തൻ, അതുവരെയുള്ള രാജാക്കന്മാരുടെ, കൽദേയ രാജാക്കന്മാരുടെയും ആ ദേശങ്ങളിലെ ആ രാജാക്കന്മാരുടെയും ഒക്കെ സ്വപ്നങ്ങളെ വിവരിച്ചു കൊടുക്കുന്ന, ബാബിലോണിലായിരിക്കുന്ന സമയത്ത് അതിൻ്റെയൊക്കെ അർത്ഥം മനസ്സിലാക്കി കൊടുക്കുന്ന, ദൈവകൃപ ലഭിച്ച ഉത്കൃഷ്ട മാനസനായിരിക്കുന്ന ഡാനിയേൽ ഇപ്പോൾ തനിക്ക് തന്നെ ലഭിക്കുന്ന ഈ ദർശനങ്ങൾ അത് വേണ്ട വിധത്തിൽ പരിഗ്രഹിക്കുവാൻ കഴിയാതെ, എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥമെന്ന് മനസ്സിലാക്കുവാൻ കഴിയാതെ വളരെ ഭാരപ്പെടുന്ന ചില ആ കാര്യങ്ങളായി നമുക്കിതിനെ കാണുവാൻ കഴിയുന്നുണ്ട്. 7-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് ഇപ്രകാരം പറയുന്നു, കാര്യങ്ങളുടെ സമാപ്തി ഇങ്ങനെയാകുന്നു എന്ന് പറഞ്ഞതിനു ശേഷം ഡാനിയേൽ എന്ന ഞാനോ എൻ്റെ വിചാരങ്ങളാൽ അത്യന്തം പരവശനായി, എൻ്റെ മുഖഭാവവും മാറി, എങ്കിലും ഞാൻ ആ കാര്യം എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു വെച്ചു. ഇതാ ഒരു ദർശനം കണ്ട ശേഷം അതിൻ്റെ സമാപ്തി വരെ അവൻ മനസ്സിലാക്കുന്നു, അത് കാണുന്നു. എന്നാൽ പെട്ടെന്ന് അവൻ്റെ രൂപത്തിന് ഭാവത്തിനൊക്കെ വ്യത്യാസം വരുന്നു, അത് അവൻ തന്നെ മനസ്സിലാക്കുന്നു. ഡാനിയേൽ എന്ന ഞാനോ എൻ്റെ വിചാരങ്ങളാൽ അത്യന്തം പരവശനായി, എൻ്റെ മുഖഭാവം മാറി. ഈ പ്രത്യേക അനുഭവം ഉണ്ടാകുമ്പോഴും ഡാനിയേൽ പറയുന്നു, എങ്കിലും ഞാൻ അക്കാര്യം എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു വെച്ചു. അക്കാര്യം അവന് നല്ലവണ്ണം ബോധ്യമായി. എന്തൊക്കെയോ ദൈവിക മർമ്മങ്ങൾ, ദൈവിക തത്വങ്ങൾ ഇതിനെ തടങ്ങിയിരിക്കുന്നു. ഞാനിത് സംഗ്രഹിച്ച് ഭാവിക്ക് ആവശ്യമായ നിലയിൽ, ഭാവിയിൽ പ്രയോജനപ്പെടുന്ന നിലയിൽ ഞാനത് സൂക്ഷിച്ചേ മതിയാകുകയുള്ളൂ. അതുകൊണ്ട് അവനത് സംഗ്രഹിച്ചു വെച്ചു. 8-ാം അധ്യായത്തിലും അതിൻ്റെ 18-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, അവൻ എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബോധം കെട്ട് നിലത്ത് കവിണ്ണു വീണു. അവൻ എന്നെ തൊട്ട് എഴുന്നേൽപ്പിച്ച് നിർത്തി. ഇവിടെയും ദർശനം ലഭിക്കുന്ന, ദർശനം മനസ്സിലാക്കുന്ന ഈ ഡാനിയേൽ അത് ഒന്ന് ഗ്രഹിച്ച്, അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി കിട്ടണമെന്ന് അവൻ ആഗ്രഹിക്കുമ്പോൾ ദൈവപുരുഷനായ, അല്ലെങ്കിൽ ദൈവത്തിന്റെ ദൂതനായ ഗബ്രിയേൽ അവിടെ വരുന്നു. ഗബ്രിയേൽ അവന് ദർശനം ഗ്രഹിപ്പിച്ചു കൊടുക്കുന്നതായിട്ട് ഡാനിയേൽ ദർശനം കാണുകയാണ്. ഈ സമയത്താണ് അവൻ ബോധം കിട്ട് വീഴുന്നതായിട്ട് നമുക്ക് അവൻ പറയുന്നതായിട്ട് കാണുവാൻ കഴിയുന്നത്. ഇതും ദർശനത്തിൽ അവൻ കാണുന്ന കാര്യങ്ങളാണ്. 8-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോഴും അതുപോലെ തന്നെ പറയുന്നു, എന്നാൽ ഡാനിയേൽ എന്ന ഞാൻ ബോധം കെട്ടു, കുറേ ദിവസം ദീനമായി കിടന്നു. അതിന്റെ ശേഷം ഞാൻ എഴുന്നേറ്റ് രാജാവിന്റെ പ്രവൃത്തി നോക്കി. ഞാൻ ദർശനത്തെക്കുറിച്ച് വിസ്മയിച്ചു, ആർക്കും അത് മനസ്സിലായില്ല താനും. ഇവിടെ ഡാനിയേൽ വ്യക്തമായി പറയുന്നു, ദർശനങ്ങളൊക്കെ കണ്ടു, ശരിയാണ്, അത് രേഖപ്പെടുത്തി വെച്ചു, പക്ഷേ അതിൻ്റെ ഒന്നും അർത്ഥം താൻ ഉൾപ്പെടെ ആർക്കും മനസ്സിലായില്ല. അർത്ഥം മനസ്സിലാകാഞ്ഞതുകൊണ്ട് ആ ദർശനത്തെ തള്ളിക്കളയുവാനോ അതിൻ്റെ വില കളയുവാനോ ഡാനിയേൽ ശ്രമിക്കുന്നില്ല. നിശ്ചയമായിട്ടും ഈ ദർശനത്തിന്റെ പ്രാധാന്യം അവന് ബോധ്യമായി. അതുകൊണ്ട് തന്നെ അവനത് രേഖപ്പെടുത്തി വയ്ക്കുന്നു. അത് പറയുന്നതിന് മുമ്പേ പറയുന്നുണ്ട്, സന്ധികളെയും വിശ്വസികളെയും കുറിച്ച് പറഞ്ഞിരിക്കുന്ന ദർശനം സത്യമാകുന്നു. ദർശനം ബഹുകാലത്തേക്കുള്ളതാകിയാൽ അതിനെ അടച്ചു വെക്കാം. എന്നോ ഒരു ഭാവിയിൽ അന്ത്യകാലങ്ങളിൽ നടക്കുവാൻ പോകുന്ന കാര്യങ്ങൾ, പ്രയോജനപ്പെടുന്ന കാര്യങ്ങൾ ആണ് ഇപ്പോൾ തന്നെ ഏറിയ നാളുകൾക്ക് മുമ്പേ തന്നെ ഡാനിയേലിന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തത്. അത് മനസ്സിലാക്കിയ ഡാനിയേൽ ആ ദർശനത്തെ സൂക്ഷിച്ചു വെക്കുവാൻ തീരുമാനിക്കുകയും അങ്ങനെ ചെയ്യുകയും ആണുണ്ടായത്. എന്നാൽ അവന് സംഭവിക്കുന്നത് അവന്റെ മാനുഷിക പ്രകൃതിയിൽ ഇത് മുഴുവൻ അവന് കണ്ടെയ്ൻ ചെയ്യുവാൻ കഴിയുന്നില്ല, മുഴുവൻ അവൻ ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല. അവൻ ബോധം കിട്ടു, ഡാനിയേൽ തന്നെ പറയുന്നു, കുറെ ദിവസം ദീനമായി കിടന്നു. പ്രിയമുള്ളവരെ, വളരെ ഭയത്തോടെ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണിത്. ദൈവിക ദർശനത്തിന് വേണ്ടി, വെളിപ്പാടുകൾക്ക് വേണ്ടിയൊക്കെ നാം ആഗ്രഹിക്കാറുണ്ട്. എന്നാൽ ഇത്ര ശക്തനായി ധീരനായി നിന്ന ഡാനിയേലിന് ഈ ദൈവിക മർമ്മങ്ങളെ, ദൈവിക സത്യങ്ങളെ വെളിപ്പെട്ട് കിട്ടിയപ്പോൾ അവന്റെ മാനുഷിക ബലം കൊണ്ട് ഈ കാര്യങ്ങളെ ഒന്നും ഉൾക്കൊണ്ട് നിൽക്കുവാൻ അവന് കഴിയുന്നില്ല. അവന്റെ ശക്തി ക്ഷയിച്ചു പോകുന്നു, അവന്റെ ബലം നഷ്ടപ്പെട്ടു പോകുന്നു. ഇതിനെ ഉൾക്കൊണ്ട് അധിക നേരം നിൽക്കുവാൻ അവന്റെ ബോധം തന്നെ മറഞ്ഞു പോകുന്ന അവസ്ഥയിലേക്ക് ഡാനിയേൽ എത്തിച്ചേരുവാൻ ഇടയായി എന്ന് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. ഈ ഭാഗത്ത് ഞാൻ ശ്രദ്ധിച്ച കാര്യം, നിങ്ങളെ ഓർപ്പിക്കാൻ ഉദ്ദേശിച്ച കാര്യം ഇതാണ്: ദൈവത്തെ ഒരിക്കലും ദൈവിക ദർശനങ്ങളെ, ദൈവിക ആലോചനകളെ ലഘുവായി എടുക്കരുതേ. ദൈവിക ആലോചനകൾ അതിൻ്റെ ഘനത്തോടുകൂടി, അതിൻ്റെ ശക്തിയോടുകൂടി, അതിൻ്റെ ഗാംഭീര്യത്തോടുകൂടി തന്നെ നാം എടുക്കേണ്ടതുണ്ട്. ഏതെങ്കിലും കാര്യങ്ങൾ ദൈവാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുമ്പോൾ നാം മനസ്സിലാക്കണം, നാം മനുഷ്യരാണ്, നമുക്കതിനെ ഉൾക്കൊള്ളുവാൻ, ഭാവിയെക്കുറിച്ചോ പ്രപഞ്ചത്തെക്കുറിച്ചോ ദൈവിക കാര്യങ്ങളെക്കുറിച്ചോ നമ്മുടെ ബുദ്ധിക്കോ നമ്മുടെ തലച്ചോറിനോ കാര്യങ്ങളെ ഉൾക്കൊള്ളുവാനുള്ള പ്രാപ്തി ഇല്ല എന്ന് നാം ഓർക്കണം. ലോകത്തിൽ ഇന്ന് ജീവിക്കുന്ന ബുദ്ധിമാന്മാരെന്ന് പറയുന്നവർ ദൈവത്തെയും ദൈവിക കാര്യങ്ങളെയും തങ്ങളുടെ ബുദ്ധിക്കുള്ളിൽ ഒതുക്കാൻ കഴിയുമെന്ന് ചിന്തിച്ച് അതിനെ ചോദ്യം ചെയ്യുന്ന, ദൈവത്തെ ചോദ്യം ചെയ്യുന്ന നിലയിൽ വരെ എത്തി നിൽക്കുമ്പോൾ ദൈവത്തെ ഭയപ്പെടുന്ന ദൈവമക്കളെ ഇന്ന് നാം ഓർക്കണം, ദൈവിക കാര്യങ്ങളെ നമ്മുടെ കൊച്ചു ബുദ്ധിക്കകത്ത് ഉൾക്കൊള്ളുവാനോ ദൈവിക ദർശനങ്ങളെ നമുക്ക് നമ്മുടേതായി മാത്രം സൂക്ഷിക്കുവാനോ കഴിയുന്നതല്ല. അത് സമാപ്തിയിലേക്കുള്ളതാകിയാൽ, ബഹുകാലത്തേക്കുള്ളതാകിയാൽ, അതിനെ എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സമാപ്തിക്ക് വേണ്ടി നാം കാത്തിരിക്കേണ്ടതുണ്ട്. അതിൻ്റെ അത് നടപ്പിലാക്കുവാൻ ദൈവം ഉദ്ദേശിക്കുന്ന സമയത്തിന് വേണ്ടി നാം കാത്തിരിക്കേണ്ടതുണ്ട്. ദൈവിക കാര്യങ്ങളെ ഭയത്തോടെ കൈകാര്യം ചെയ്യുവാൻ, ദൈവിക ആലോചനകളെ വളരെ ഭക്തിയോടെയും ഭയത്തോടെയും കൈകാര്യം ചെയ്യുവാൻ നമുക്കൊക്കെ ഇടയാകട്ടെ. ദൈവിക വചനങ്ങൾ പഠിക്കുമ്പോൾ അതിന് മുമ്പാകെ വിനയപ്പെടുവാനും താഴ്മ ധരിക്കുവാനും ദൈവസന്നിധിയിൽ ഒരുക്കപ്പെടുവാനുള്ള മുഖാന്തരങ്ങളാക്കി തീരട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും അതിനായി ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.